അരുണാചല പഞ്ചരത്നം സുരേശാനന്ദ സ്വാമികൾ. ഭഗവാൻ രമണ മഹർഷിയുടെ ഉത്തമ ഭക്തനും വിജ്ഞാനരമണീയാശ്രമത്തിൻ്റെ സ്ഥാപകനുമായ ശ്രീമദ് സുരേശാനന്ദ സ്വാമിജിയുടെ അരുണാചല പഞ്ചരത്നത്തിൻ്റെ വ്യാഖ്യാനത്തെ അടിസ്ഥാനപ്പെടുത്തി ശ്രീ കെ മാധവനുണ്ണി തയ്യാറാക്കിയതാണ് ഈ ലേഖനം. അരനൂറ്റാണ്ടിലേറെ കാലം അരുണാചല സാനുക്കളിൽ ജീവൻമുക്ത പദവിയിലിരുന്ന് അനേകം ഭക്തന്മാർക്ക് ആത്മാനന്ദത്തിൻ്റെ അഭൗമരസം പകർന്നുകൊടുത്ത ഭഗവാൻ ശ്രീ രമണ മഹർഷി വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതിലും എത്രയോ കുറവാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള വാക്കുകൾ. ദക്ഷിണാമൂർത്തിയുടേതുപോലെയുള്ള സഹജ മൗനമായിരുന്നു ഭഗവാൻ മഹർഷിയുടെ ഭാഷ. അരുണാചലം എന്ന സംസ്കൃതത്തിലും അണ്ണാമലൈ എന്ന് തമിഴിലും വിളിക്കുന്ന ഈ ഗിരിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ശിവപുരാണത്തിലും സ്കന്ദപുരാണത്തിലും മറ്റും വർണ്ണനകളുണ്ട്. പുണ്യസ്ഥലങ്ങളിലെല്ലാം വെച്ച് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഈ ഗിരിയെ ഭൂമിയുടെ കേന്ദ്രമായും ജഗത്തിൻ്റെ ഹൃദയമായും സാക്ഷാത് ശിവസ്വരൂപം തന്നെയായും ഗണിച്ചു വരുന്നു. അരുണാചലത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചുള്ള കഥ ഇപ്രകാരമാണ്. മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നതിനെ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ അവരുടെ മുന്നിൽ ആദ്യന്തങ്ങളില്ലാത്ത ഒരു തേജോലിംഗം പ്രത്യക്ഷപ്പെട്ടു. ഈ ജ്യോതിസിൻ്റെ അഗ്രഭാഗത്തെ ആരാഞ്ഞറിയുന്ന വ്യക്തിയെ ശ്രേഷ്ഠനായി ഗണിക്കാമെന്ന ഒരു ദിവ്യവാണിയും കേൾക്കായി വന്നു. തക്ഷണം മഹാവിഷ്ണുവും ബ്രഹ്മാവും ജ്യോതിസിൻ്റെ ആദ്യ അന്തങ്ങളെ അന്വേഷിച്ച് പുറപ്പെട്ടു. പരിക്ഷീണരും പരാജിതരുമായ അവരുടെ മുന്നിൽ ജ്യോതിസ് സാക്ഷാത് പരമശിവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദർശനമരുളിയ ശേഷം അന്തർദാനം ചെയ്യുകയും തത്സ്ഥാനത്ത് ഈ ഗിരി ദൃശ്യമാവുകയും ചെയ്തു. അഹങ്കാരത്തിനും ബുദ്ധിക്കും അപ്രാപ്യമാണ് ജ്യോതിസ്വരൂപമായ ആത്മതത്വം എന്ന രഹസ്യമാണ് ഈ കഥയിലൂടെ വെളിപ്പെടുത്തുന്നത്. അഹങ്കാരം നശിക്കുമ്പോൾ തൽസ്ഥാനത്ത് തെളിയുന്ന ജ്യോതിസിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മലയുടെ മുകളിൽ തെളിയിക്കുന്ന കാർത്തിക ദീപം. ഈ ഗിരിയുടെ കിഴക്കേ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന അരുണാചലേശ്വരം എന്ന സുപ്രസിദ്ധ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അഷ്ടലിംഗങ്ങളിൽ ഒന്നായ ജ്യോതിർലിംഗമാണ്. തമിഴകത്തെ 63 നായന്മാർ എന്ന പുകൾ പെറ്റ ഭക്തകവികളിൽ തിരുജ്ഞാന സംബന്ധർ, തിരുനാവുകരശർ, സുന്ദരമൂർത്തി, മാണിക്യവാചകർ എന്നിവരും അരുണഗിരിനാഥർ തുടങ്ങിയ പുണ്യപുരുഷന്മാർ ഈ പുണ്യാദ്രിയെ ദർശിക്കുകയും അതിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി ഗാനങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുണാചലം എന്ന പവിത്ര നാമത്തിൻ്റെ ശ്രവണ മാത്രത്തിൽ ബ്രഹ്മജ്ഞാനത്തിൻ്റെ കൊള്ളിമീൻ അന്തരാത്മാവിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ദിവ്യാനുഭവം ഉണ്ടായ അന്നുമുതൽ ആത്മജ്ഞാനം നേടി അരുണാചല സവിധത്തിൽ എത്തിച്ചേരുന്നതുവരെ ഏതോ ഒരദൃശ്യ ശക്തി തന്നെ അങ്ങോട്ട് ആകർഷിക്കുന്നതായി ഭഗവാന് തോന്നിയിരുന്നു. ആ ശക്തിക്കും ഉൾപ്രേരണയ്ക്കും തന്നെ പരിപൂർണമായി സമർപ്പണം ചെയ്താണ് വീടു വിട്ടിറങ്ങിയ താൻ നേരെ അരുണാചലത്തിലെത്താൻ കാരണമെന്നും അല്ലാതെ മനഃപൂർവം ആസൂത്രണം ചെയ്ത ഒരു പരിപാടി അനുസരിച്ച് അല്ലായിരുന്നു എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. 1896 സെപ്റ്റംബർ 1 തീയതി അരുണാചല സന്നിധിയിലെത്തിയ ഭഗവാൻ 1950 ഏപ്രിൽ 14 തീയതി തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നതുവരെയും ഈ പുണ്യസ്ഥലത്തെ വിട്ട് വെളിയിലെങ്ങും പോയിട്ടില്ല. അരുണാചലത്തെ ഗുരുവായും ഈശ്വരനായും ബ്രഹ്മമായും ശുദ്ധചൈതന്യ സ്വരൂപമായും അറിയുകയും അനുഭവിക്കുകയും ചെയ്ത ഭഗവാൻ ഈ ഗിരിയെ പുകഴ്ത്തി അരുണാചല സ്തുതിപഞ്ചകം എന്നറിയപ്പെടുന്ന 5 കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ആദ്യകാല കൃതികളായ ഈ കീർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വൈകാരിക ഭാവവും ഭക്തിരസവും തുളുമ്പി നിൽക്കുമ്പോൾ പിൽക്കാല കൃതികളായ ഉപദേശസാരം, സദ്ദർശനം തുടങ്ങിയവ തത്വപ്രബോധനപരമാണ്. അരുണാചല സ്തുതി പഞ്ചകത്തിലെ കീർത്തനങ്ങളുടെ ഉദ്ഭവത്തെക്കുറിച്ച് അറിയുന്നത് രസാവഹമായിരിക്കും. ഈ ഗീതങ്ങൾ ഭഗവാൻ രചിച്ചത് 1914 ഇക്കാലം ഭഗവാൻ വിരൂപാക്ഷി ഗുഹയിലായിരുന്നു താമസം. അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിരുന്ന ഭിക്ഷുക്കൾ അവർക്ക് പട്ടണത്തിൽ ഭിക്ഷയ്ക്ക് പോകുമ്പോൾ പാടുവാനായി ഒരു കീർത്തനമുണ്ടാക്കുവാൻ മഹർഷിയോട് അപേക്ഷിച്ചു. അരുണാചലത്തെക്കുറിച്ച് വേണ്ടത്ര കീർത്തനങ്ങളുണ്ടെന്ന് പറഞ്ഞൊഴിഞ്ഞ അദ്ദേഹത്തെ അവർ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗിരിപ്രദക്ഷിണത്തിന് പോയ ഭഗവാൻ മഹർഷി തിരിച്ചു വരുന്നതിനിടയിൽ അരുണാചല അക്ഷരമണമാല എന്ന 108 ശ്ലോകങ്ങളുള്ള ആദ്യത്തെ കീർത്തനം എഴുതി. അതിൽ ജീവാത്മാവായ ഭക്തൻ പരമാത്മാവായ അചലത്തെ മധുരഭാവത്തിൽ വരിക്കുന്നതായി വർണ്ണിച്ചിരിക്കുന്നു. അരുണാചല നവമണിമാല, അരുണാചല പതികം, അരുണാചല അഷ്ടകം തുടങ്ങിയ പിന്നീടുണ്ടായ 3 കൃതികളും ഇതേ സമയത്തു തന്നെ എഴുതപ്പെട്ടവയാണ്. അരുണാചല നവമണിമാലയിൽ ഭക്തനായ ജീവൻ അരുണാചല പരമാത്മാവെ വാത്സല്യഭാവത്തിൽ ഭജിക്കുന്നു. 3 അരുണാചല പതികവും 4 അരുണാചല അഷ്ടകവും പരാപേക്ഷ കൂടാതെ സ്വാത്മപ്രചോദിതമായി എഴുതപ്പെട്ടവയാണ്. ഒരു ദിവസം അരുണാചല പതികം എഴുതാൻ വാക്കുകൾ തള്ളിത്തിരക്കി വന്നുവെങ്കിലും ഈ അക്ഷരങ്ങളെ കൊണ്ട് എന്തു നേടാൻ എന്നു കരുതി എഴുതാൻ കൂട്ടാക്കിയില്ല. എന്നാൽ എഴുതുവാനുള്ള ഉൾപ്രേരണ സീമാതീതമായപ്പോൾ ഭഗവാൻ ആദ്യത്തെ ശ്ലോകം എഴുതി. ഒരു ദിവസം ഒരു ശ്ലോകമെന്ന നിലയിൽ 9 ശ്ലോകങ്ങളും 10 ദിവസം 10, 11 ശ്ലോകങ്ങൾ ഒരുമിച്ചും എഴുതി. അടുത്ത ദിവസം ഭഗവാൻ ഗിരിപ്രദക്ഷിണത്തിനായി സാധാരണ പോലെ പുറപ്പെട്ടു. അന്ന് തിരിച്ച് വിരൂപാക്ഷ ഗുഹ എത്തുമ്പോഴേക്കും അരുണാചല അഷ്ടകത്തിലെ 6 ശ്ലോകങ്ങൾ എഴുതിയിരുന്നു. പിറ്റേന്ന് നാരായണ റെഡ്ഡി എന്നൊരു ഭക്തൻ ഭഗവാനെ ദർശിക്കാനായി വന്നു. ഭഗവാന്റെ കൃതികളെക്കുറിച്ച് പളനിസ്വാമിയിൽ നിന്നും അറിയാനിടയായ അദ്ദേഹം അത് അച്ചടിപ്പിക്കുവാനായി പുറപ്പെട്ടു. ഇതറിഞ്ഞ ഭഗവാൻ തക്ഷണം അഷ്ടകത്തിലെ 7, 8 ശ്ലോകങ്ങൾ എഴുതി കൊടുത്തു. അരുണാചല പതികത്തിൽ സ്വാത്മാവായ ഗിരി ശരണാഗതനായ ഭക്തനെ കാരുണ്യത്തോടെ തന്നിലേക്ക് ആകർഷിക്കുന്നു. അരുണാചല അഷ്ടകത്തിൽ അന്തർമുഖനായ ഭക്തൻ ഉത്പത്തിസ്ഥാനത്തെ ലക്ഷ്യമാക്കി ഞാൻ ആർ എന്ന് അന്വേഷണ ബുദ്ധിയ ഹൃദയാന്തർഭാഗത്ത് നിമജ്ജനം ചെയ്യുന്നു. അരുണാചല സ്തുതികളിലെ 5 അവസാനത്തേതുമായ അരുണാചല പഞ്ചരത്നത്തിൻ്റെ സൃഷ്ടി കൂടുതൽ രസാവഹമാണ്. ഭഗവാന്റെ ഭക്തനും ശിഷ്യോത്തമനുമായ കാവ്യകണ്ഠഗണപതി മുനി ഭഗവാനോട് സംസ്കൃതത്തിൽ അരുണാചലത്തെ കീർത്തിച്ച് ഒരു ഗീതം രചിക്കാൻ അപേക്ഷിച്ചു. സംസ്കൃത ഭാഷയോ സംസ്കൃത വൃത്തങ്ങളോ പരിചയമില്ലാത്ത തന്നോട് സംസ്കൃത പണ്ഡിതനായ ഗണപതി മുനി ഉന്നയിച്ച ആവശ്യം ഒരു വലിയ ഫലിതമായി എന്ന് പറഞ്ഞ് ഭഗവാൻ ഒഴിഞ്ഞുമാറി. എന്നാൽ ഗണപതി മുനി ഒരു സംസ്കൃത വൃത്തത്തെക്കുറിച്ച് വേണ്ടത്ര വിവരണങ്ങൾ നൽകി തൻ്റെ ആവശ്യം ഭഗവാനോട് ഒന്നുകൂടി ഉണർത്തിച്ചു. അന്ന് വൈകുന്നേരം ഗണപതി മുനി തിരിച്ചെത്തുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞുകൊടുത്ത അതേ വൃത്തത്തിൽ യാതൊരു തെറ്റുകളും കൂടാതെ അരുണാചല പഞ്ചരത്നം എന്ന കൃതി ഭഗവാൻ രചിച്ചിരുന്നു. ഈ 5 ശ്ലോകങ്ങൾ 5 രത്നങ്ങൾ തന്നെയാണ്. ആത്മസാക്ഷാത്കാരജന്യമായ സ്വാത്മജ്ഞാനമാണ് അവയിൽ പ്രകാശിപ്പിച്ചിട്ടുള്ളത്. സുരേശാനന്ദ സ്വാമിജി ഈ ശ്ലോകത്തിന് വിപുലമായ ഒരു വ്യാഖ്യാനവും മഞ്ചരി വൃത്തത്തിൽ ഒരു ഗാനവും രചിച്ചിട്ടുണ്ട്. കാവ്യഭംഗിയും ആശയാവിഷ്കാരവും പ്രൗഢമായ രീതിയിൽ സമുല്ലസിക്കുന്ന ഈ കീർത്തനം ഈ ലേഖനത്തോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഒന്നാമത്തെ ശ്ലോകത്തിൽ കരുണാപൂർണമായ അമൃത സമുദ്രമേ, കിരണാവലികളാൽ വിശ്വത്തെ പ്രകാശിപ്പിക്കുന്നവനെ, പരമാത്മാവായ അരുണാചല, എൻ്റെ ഹൃദയകമലത്തെ വിടർത്തുന്നതിന് അങ്ങ് സൂര്യനായി ഭവിച്ചാലും. സൂത്രരൂപമായി രചിക്കപ്പെട്ട ഈ ശ്ലോകങ്ങളിൽ പ്രത്യക്ഷത്തിൽ കാണാത്ത നിഗൂഢാർത്ഥങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു. അരുണമായ, അതായത് ജ്യോതിസ്വരൂപമായ അചലമേ എന്ന സംബോധന കൊണ്ട് അരുണാചലം ജ്യോതിർലിംഗമാണെന്നും ശിവസ്വരൂപമാണെന്നും സൂചിപ്പിക്കുന്നു. വ്യക്തിപരമായി പറയുമ്പോൾ അന്തർമുഖവൃത്തിയാൽ ദേഹബോധം നശിക്കുന്ന സമയം അന്തരംഗത്തിലുള്ള സ്വാത്മാവ് സ്വയം ജ്യോതിസായി എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കും എന്ന് വ്യംഗ്യാർത്ഥം. ജഡസ്വരൂപമായ മനസ്സിനാൽ ആവരണം ചെയ്യപ്പെട്ട ഹൃദയം ഈശ്വരകാരുണ്യത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നു. അരുണഗിരി അതിൻ്റെ ബാഹ്യസ്വരൂപമാകുന്നു. ഈ സൂര്യൻ ഒരിക്കൽ ഉദിച്ചാൽ പിന്നീട് ഒരിക്കലും അസ്തമിക്കയില്ല. രണ്ടാമത്തെ ശ്ലോകത്തിൽ, അല്ലയോ അരുണാചല, ജഗത്തായ ഈ ചിത്രം നിന്നിൽ തന്നെ ഉദ്ഭവിക്കുകയും സ്ഥിതി ചെയ്യുകയും ലയിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്ന സ്വാത്മഭാവത്തിൽ ഹൃദയാന്തർഭാവത്ത് താണ്ഡവം ചെയ്യുന്ന അങ്ങയുടെ പേർ ഹൃദയം എന്നാണ്. ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ സ്വാത്മരൂപമാകുന്ന അധിഷ്ഠാനത്തിൽ വിശ്വമാകുന്ന ചിത്രരൂപങ്ങൾ ഉണ്ടായി നിന്ന് മറയുന്നു. ശക്തിവിലാസത്താൽ സ്വാത്മാവ് ബാഹ്യമായ അഹങ്കാരത്തെ അവലംബിച്ച് ത്രിഗുണങ്ങളെ സ്വീകരിച്ച് സൃഷ്ടിസ്ഥിതി വിനാശത്തെ നിർവഹിക്കുന്നു. ജഗത്തിന് ഈശ്വരൻ അധിഷ്ഠാനമായി ഇരിക്കുന്നത് പോലെ വ്യഷ്ടിക്ക് ഹൃദയം അധിഷ്ഠാനമായിരിക്കുന്നു. ഈശ്വരൻ ബോധസ്വരൂപമാണ്, അതുപോലെ ഹൃദയവും ബോധസ്വരൂപമാണ്. സ്വാത്മാവ് ആയി വിലസുന്ന അത് ഒരേ സമയത്തു തന്നെ അഹങ്കാര സ്വരൂപമായി ഞാൻ എന്ന വ്യക്തിഭാവത്തിൽ പ്രതിഭാസിക്കുന്നു. ഈ അഹങ്കാരത്തിൻ്റെ മൂലസ്ഥാനം അന്വേഷണം ചെയ്യപ്പെടുമ്പോൾ അന്തർഭാഗത്തു നിന്ന് ഞാൻ എന്ന ഒരു സ്ഫുരണം സ്വാത്മാവായി പ്രത്യക്ഷപ്പെടുന്നു. ഇതുതന്നെയാണ് പരമാത്മാവ്. രമണഗീതയിൽ പറയുന്നു, ഹൃദയഗുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹ്യഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദി വിഷമനസാസ്വം ചിന്വതാ മജ്ജതാവ പവനചലനരോധാത് ആത്മനിഷ്ഠോ ഭവത്വം. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഈ ഞാൻ ആർ, എവിടെ നിന്നും വന്നു എന്ന് അന്വേഷണം ചെയ്ത് അന്തർമുഖനായി മനഃശുദ്ധിയെ പ്രാപിച്ചവൻ സ്വാത്മബോധത്തിൽ ഉണർന്നവനായി, ഹേ അരുണാചല, നദി സമുദ്രത്തിൽ എന്ന പോലെ അങ്ങയിൽ ലയിച്ച് താതാത്മ്യം പ്രാപിച്ച് ശാന്തനായിത്തീരുന്നു. ഈ ശ്ലോകം വിചാരമാർഗത്തെ കാണിക്കുന്നു. നാല് യോഗമാർഗങ്ങളിൽ ഇത് പ്രഥമസ്ഥാനത്തെ അർഹിക്കുന്നു. ചൂടേറ്റ ജലം മേഘമായിത്തീരുകയും വർഷപാതത്തിൽ വീണ്ടും ജലസ്വരൂപത്തെ കൈക്കൊണ്ട് അസ്വസ്ഥ നദീപ്രവാഹങ്ങളായി സമുദ്രത്തിൽ ചേരുന്നു. ഇതുപോലെ വ്യക്തികൾ ഹൃദയത്തിൽ നിന്ന് ഉദ്ഭവിച്ച് മൂലസ്ഥാനത്തെ പ്രാപിക്കാനായി അന്വേഷണമാർഗത്തെ അവലംബിച്ച് ഒടുവിൽ മൂലഗൃഹമായ ഹൃദയത്തിൽ തന്നെ ചെന്നു ചേർന്ന് താതാത്മ്യത്തെ പ്രാപിക്കുന്നു. നാലാമത്തെ ശ്ലോകത്തിൽ, പ്രാണനെയും മനസ്സിനെയും നിയന്ത്രിച്ച് ബാഹ്യവിഷയങ്ങളെ വിട്ട് അന്തർമുഖനായി അങ്ങയെ ധ്യാനിക്കുന്ന യോഗിക്ക്, ഹേ അരുണാചല, അങ്ങയിൽ ജ്യോതിസിനെ ദർശിക്കുവാൻ സാധ്യമാകുന്നു. അതാണ് അങ്ങയുടെ മഹാത്മ്യം. ഈ ശ്ലോകം യോഗമാർഗത്തെ ക്രോഡീകരിക്കുന്നു. ഒരു ജ്ഞാനി അഹങ്കാരത്തിൻ്റെ മൂലസ്ഥാനത്തെ അന്വേഷിച്ച് ഹൃദയത്തിൽ എത്തിച്ചേർന്ന് താതാത്മ്യം പ്രാപിക്കുന്നതുപോലെ, ഹേ അരുണാചല, ഒരു യോഗി ഈശ്വര ദർശനത്തെ കൊതിച്ച് ബാഹ്യവിഷയങ്ങളിൽ വിരക്തനായി അങ്ങയിൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. അങ്ങയുടെ ബാഹ്യമായ ഈ ആദിരൂപം ഒരു യോഗിയുടെ ദിവ്യദർശനത്തിൽ ജീവസേറ്റ് സ്വാത്മാവായ വിശ്വജ്യോതിസായി കാണപ്പെടുന്നു. അഞ്ചാം ശ്ലോകത്തിൽ ഏതൊരുത്തൻ മനസ്സിനെ അങ്ങയിൽ സമർപ്പിച്ച് ഈ വിശ്വത്തെ അങ്ങയുടെ സ്വരൂപത്തിൽ ദർശിക്കുകയും സ്വാത്മാവായ അങ്ങയെ അത്യന്തം പ്രേമിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നുവോ അവൻ സംസാരത്തിൽ നിന്നും മുക്തനായി ആനന്ദ സ്വരൂപനായ അങ്ങയിൽ തന്നെ ലയിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗം ഭക്തിമാർഗത്തെ വെളിപ്പെടുത്തുന്നു. കരുണാപൂർണനായ ഭഗവാനിൽ അത്യന്തം പ്രീതിയോടെ നവവിധ ഭക്തി സാധനകളാൽ സംസാരസാഗരത്തെ തരണം ചെയ്ത് ഭഗവാനോട് താതാത്മ്യം പ്രാപിക്കുന്നതാണ് ഭക്തി. ഈശ്വരകാരുണ്യം കൊണ്ട് അരുണാചലത്തെ ഗുരുവായി ദർശിച്ച് തന്നിമിത്തമുണ്ടാകുന്ന നിരന്തരാനുഭവങ്ങളാൽ ശാശ്വതാനുഭവസിദ്ധി ലഭിക്കുകയും പരിപൂർണ ശരണാഗതിയിൽ നാമരൂപങ്ങൾ മാഞ്ഞുമറഞ്ഞ് സ്വാത്മസ്ഥിതിയിൽ നിശ്ചലമായി ഉറയ്ക്കുകയും ചെയ്യുന്നു. ശ്ലോകത്തിൻ്റെ രണ്ടാം ഭാഗം കർമ്മമാർഗമാണ്. സർവവ്യാപിയായ ഭഗവാന്റെ കയ്യിൽ ഒരു ഉപകരണമായി തീർന്ന് ബാഹ്യപ്രപഞ്ചത്തെ സ്വാത്മസങ്കല്പേന സേവിക്കേണ്ടതാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ജഗത ഈശധീ യുക്തസേവനം അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം എന്ന ഉപദേശസാര ശ്ലോകം ഇവിടെ സ്മരിക്കാം. സാക്ഷാത്കാരത്തിന് മൂന്ന് പദ്ധതികളാണ്: സത്ത്, ചിത്ത്, ആനന്ദം. ഇതിൽ സത്ത് ജ്ഞാനികൾക്കും ചിത്ത് യോഗികൾക്കും ആനന്ദം ഭക്തന്മാർക്കും വിധിക്കപ്പെട്ടിരിക്കുന്നു. ഭക്തന്മാർ സ്വാത്മാനന്ദത്തെ മുറുകെ പിടിച്ച് അതിൽ തന്നെ നിത്യമഗ്നരായിരിക്കുമെന്ന് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നു. പുണ്യസ്ഥലങ്ങളെയെല്ലാം അവയുടെ മാഹാത്മ്യം കൊണ്ട് വിവിധ ഭാവങ്ങളെയും മാർഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. അത്തരത്തിൽ അരുണാചലം അദ്വയ ബ്രഹ്മതത്വത്തെയും വിചാരമാർഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ സത്യം ഭഗവാൻ മഹർഷിയിലൂടെ വീണ്ടും സാക്ഷാത്കരിക്കപ്പെടുന്നു. അരുണാചല പഞ്ചരത്നം സ്വാമി സുരേശാനന്ദ. ഭാഷാനുവാദം. കാരുണ്യപീയൂഷം കൊണ്ടു നിറഞ്ഞതാം സാരസർവസ്വമാം സാഗരമേ, തിങ്ങും മയൂഖവിലാസങ്ങൾ കൊണ്ടുതാൻ എങ്ങും ജഗത്തെ വിഴുങ്ങുന്നോനായി, സർവദിക്കിങ്കലും വ്യാപിച്ചനന്തമാം നിർവാണമേൽക്കുന്ന വിശ്വരൂപ ശാശ്വത ബ്രഹ്മമാം എന്നരുണാചല, ശാശ്വത ജ്യോതിസിൻ കന്തളമേ, ചിത്തമാം അംബുജം നന്നായി വികസിപ്പാൻ ഒത്തോരരുണനായി തീർന്നിടണം. ജ്യോതിസ്വരൂപനാം നിന്നിലല്ലോ സർവഭൂതങ്ങൾ ചിത്രമായുദ്ഭവിച്ചു, ജാതമോദം സ്ഥിതി ചെയ്തുകൊണ്ട് അന്ത്യത്തിലാതങ്കമെന്നിയേലീനമാകും എന്നരുണാചല, ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്നു നീയല്ലാതെയൊന്നുമില്ല, നീതാനഹമെന്നുള്ള ആത്മഭാവം പൂണ്ടു ശ്രീതാവും ചിത്തമാമാകാശത്തിൽ ആനന്ദതാണ്ഡവം ചെയ്യുന്നു നിന്നെത്താൻ നൂനം ഹൃദയമെന്നോതിടുന്നു. ഈ അഹം ബുദ്ധി താനെങ്ങുന്നു വന്നുവെന്നായത്തമാക്കിയ ചിത്തശുദ്ധ്യ അന്തരംഗത്തിങ്കൽ മാർഗണം ചെയ്യുമ്പോൾ അന്തികേ കാണാമാ സ്വസ്വരൂപം, സ്വാത്മാവു നീതാനെന്നോർത്തരുണാചല സ്വാത്മസ്ഥിതർ നിന്നെ ധ്യാനിക്കുമ്പോൾ അബ്ധിയിൽ ചെന്നങ്ങു ചേരും നദിയെപ്പോൽ വൃത്തികളെല്ലാം അടങ്ങിയോരായി സ്വാന്തം തെളിഞ്ഞങ്ങു ചാഞ്ചല്യമെന്നിയേ ശാന്തരായിത്തീരുന്നു താതാത്മ്യത്താൽ.
പുത്രകളത്രാദി ബാഹ്യങ്ങൾ കൈവിട്ടു നിത്യവും പ്രാണനിരോധത്തിനാൽ മാനസമൊട്ടാകെ നിഗ്രഹം ചെയ്തുകൊണ്ടൂനം കൂടാത്തോരായോഗിവര്യർ അന്തർമുഖന്മാരായ അന്യൂനചിന്തയാൽ സന്തതം ധ്യാനൈകദാനന്മാരായി വാഴുന്നോർ നിന്നെത്താൻ എൻ അരുണാചല കാണുന്നു ജ്യോതിസ്വരൂപമായി. നിന്നിലർപ്പിച്ചോരു മാനസം കൊണ്ടുഹാ നിന്നെത്താൻ വിശ്വസ്വരൂപനായി സ്വാത്മൈക്യഭാവത്തിൽ സന്തതം കണ്ടുകൊണ്ടാത്മാനന്ദം മുദാ തേടിടുന്നോർ നിശ്ചലപ്രേമത്തോടെ അരുണാചല സച്ചിദാനന്ദമേ നിന്നെ തന്നെ ശുദ്ധമനന്യമാം പ്രീത്യാഭജിക്കുമ്പോൾ മുക്തരായി ആനന്ദമഗ്നരാകും. ശുദ്ധമനന്യമാം പ്രീത്യാഭജിക്കുമ്പോൾ മുക്തരായി ആനന്ദമഗ്നരാകും. ഓം തത്സത് ശ്രീ രമണാർപ്പണമസ്തു.